നമസ്കാരം ഡോക്ടർ ജിജി ആലപ്പാട്. SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം സൽവി.
ഓസ്ട്രേലിയ ഇപ്പോൾ വേനൽക്കാലത്തേക്ക് കടക്കുകയാണ്. ഈ സമയത്ത് പാമ്പുകളുടെ ശല്യം വളരെ കൂടുതലാണ് എന്ന് കേൾക്കാറുണ്ട്. ഏതൊക്കെ തരം പാമ്പുകളാണ് നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ പ്രത്യേകിച്ചും വേനൽക്കാലത്ത് സാധാരണയായി കണ്ടുവരാറ്?
ഓസ്ട്രേലിയയില് പറയുവാണെങ്കിൽ 140 വിവിധ തരം പാമ്പുകൾ ഉണ്ട്. ഇതിൽ തന്നെ കുറച്ചെണ്ണമാണ് മാരകമായി വിഷമുള്ളതും നമുക്ക് മരണകാരണമാവുന്ന രീതിയിൽ വിഷബാധ ഏൽപ്പിക്കുന്നതിന് കഴിവുള്ളതുമായിട്ടുള്ളത്. അപ്പോൾ ഒരു 12-13 തരം പാമ്പുകളാണ് നമ്മൾ പേടിക്കേണ്ടതായിട്ട് ഉള്ളത്. ഇതിൽ തന്നെ ബ്രൗൺ സ്നേക്ക്, ടൈഗർ സ്നേക്ക്, തായ്പാൻ, മൾഗ സ്നേക്ക്, ഡെത്ത് ആഡർ, റെഡ് ബെല്ലിഡ് ബ്ലാക്ക്, ഇങ്ങനെയൊക്കെ ഉള്ള പാമ്പുകളാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഓസ്ട്രേലിയ ഒരു വലിയ കൺട്രി ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ക്വീൻസ്ലാൻഡിലോ ന്യൂ സൗത്ത് വെയിൽസിലോ കാണുന്ന പാമ്പുകൾ തന്നെ അല്ലെങ്കിൽ അതേപോലെയുള്ള പാമ്പുകളായിരിക്കില്ല വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ കാണുന്നത്. അല്ലെങ്കിൽ ചില പാമ്പുകൾ ഓസ്ട്രേലിയയിൽ മുഴുവനും കാണുന്ന രീതിയിലുള്ള പാമ്പുകളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന രീതിയിലുള്ള പാമ്പുകൾ ഒരു സ്ഥലത്ത് നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല. എങ്കിലും ബ്രൗൺ സ്നേക്സ്, ടൈഗർ സ്നേക്ക് ഇതൊക്കെ ഓസ്ട്രേലിയയിൽ എവിടെയും കാണുന്ന പാമ്പുകളാണ്.
ഓക്കെ, അപ്പോൾ ഇവിടെ വലിയ വലിയ ബാക്ക്യാർഡിലും അതുപോലെ തന്നെ അത്ര വലിയതല്ലാത്തതുമായ ബാക്ക്യാർഡിൽ താമസിക്കുന്നവരുണ്ട്. അപ്പോൾ ബാക്ക്യാർഡിലും അല്ലെങ്കിൽ നമ്മുടെ പരിസര പ്രദേശങ്ങളിലും മറ്റും എന്തെങ്കിലും തരത്തിലുള്ള കരുതലുകൾ എടുത്താൽ പാമ്പുകൾ കയറുന്നത് തടയാൻ സാധിക്കുമോ ജിജി?
വലിയ പ്രോപ്പർട്ടിയിൽ താമസിക്കുന്ന ആൾക്കാരാണ് കൂടുതലായിട്ട് ഇതിനെ പറ്റിയിട്ട് ശ്രദ്ധിക്കേണ്ടത്. എന്താണെന്ന് വെച്ചാൽ ചെറിയ വീടാവുമ്പോൾ ചെറിയ ബാക്ക്യാർഡാണ് നമ്മൾ മാക്സിമം ടൈഡി ആക്കി ഇടാൻ നോക്കും. വലിയ പ്രോപ്പർട്ടിയിൽ കൂടുതൽ ബുഷ് ലാൻഡ്സ് അല്ലെങ്കിൽ പാമ്പുകൾക്കുള്ള ഹൈഡ് ഔട്ട്സ് കൂടുതൽ സാധ്യതയുണ്ട്. ഇപ്പൊ നമ്മുടെ ബാക്ക്യാർഡ് വളരെ ഫ്രീക്വന്റ്ലി ലോൺ ഒക്കെ മൂവ് ചെയ്യുകയാണ്, നമുക്ക് തുറസായിട്ട് കാണാവുന്ന രീതിയിലാണ് നമ്മുടെ ബാക്ക്യാർഡ് കിടക്കുന്നത് എന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് പാമ്പുകൾക്ക് വരാനുള്ള സാധ്യത കുറവാണ്. അതുപോലെ നമ്മുടെ ഫെൻസ് അതിനിടയിൽ ഗ്യാപ്പൊന്നും ഇല്ലാതെ നന്നായി ഇറക്കി മണ്ണിലേക്ക് ഇറക്കി വെക്കുകയാണെങ്കിൽ അങ്ങനെയും പാമ്പുകൾ വരാനുള്ള സാധ്യത നമ്മൾ തടയുകയാണ്. വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തെങ്കിലും ഫുഡ് വേസ്റ്റ് നമ്മൾ പുറത്തിടുകയാണെങ്കിൽ അത് ഓഫ്കോഴ്സ് റോഡൻസിനെ അട്രാക്ട് ചെയ്യും, അല്ലെങ്കിൽ എലി ശല്യം അങ്ങനത്തെയൊക്കെ കൂടുതൽ ഉണ്ടാവും. അപ്പൊ നാച്ചുറലി പാമ്പ് ഇതുങ്ങളെ വിഴുങ്ങുവാനായിട്ടോ അല്ലെങ്കിൽ ഇതിന്റെ ഭക്ഷണമായിട്ട് കരുതുന്നത് കൊണ്ട് പാമ്പുകൾ ഈ റോഡൻസിനെ തിന്നാൻ വരികയും അങ്ങനെ നമ്മുടെ പ്രോപ്പർട്ടിയിൽ പ്രവേശിക്കാനും സാധ്യതയുണ്ട്. വേറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പ്രോപ്പർട്ടിയിൽ ചില ആളുകൾ ഫയർവുഡ് കീപ്പ് ചെയ്യാറുണ്ട് ബാക്ക്യാർഡിൽ. അപ്പോ അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ മാക്സിമം വീട്ടിൽ നിന്ന് അകലത്തിൽ കീപ്പ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോപ്പർട്ടി റിനോവേറ്റ് ചെയ്ത് അതിന്റെ ബിൽഡിംഗ് മെറ്റീരിയൽസ് അങ്ങനത്തെ ഒക്കെ നമ്മൾ കീപ്പ് ചെയ്യുമ്പോൾ അതിനടിയിലൊക്കെ പാമ്പുകൾ വന്നിരിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് കരുതുക. പക്ഷെ നാച്ചുറലി പ്യുവർലി റെസിഡൻഷ്യൽ ആയിട്ടുള്ള ഏരിയകളിൽ പാമ്പുകൾ വരാനുള്ള സാധ്യത കുറവാണ്. എങ്കിലും സിറ്റിയിലും അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലും പാമ്പുകളെ കണ്ടിട്ടുള്ളത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
ചൂട് കൂടുമ്പോൾ അല്ലെങ്കിൽ വെയിൽ തെളിയുന്ന സമയങ്ങളിലാണ് നമ്മൾ പാർക്കുകളിലും മറ്റും നടക്കാനും അതുപോലെ കുട്ടികൾ കളിക്കാനും ഒക്കെ ആയി പോകുന്നത്. ഈ സമയത്താണ് കൂടുതലായി പാമ്പുകളെ കാണാറുള്ളതും. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ എന്തൊക്കെയാണ് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്?
ബുഷ്ലാൻഡ്സിൽ കൂടെ നടക്കുമ്പോൾ അല്ലെങ്കിൽ ബുഷ്ലാൻഡ്സിൽ നമ്മൾ ഒരു ക്യാമ്പിങ്ങിന് പോകുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇനഫ് പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ് വെയർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. ട്രൗസേഴ്സ്, ബൂട്ട്സ് ഇതൊക്കെ വെയർ ചെയ്യുന്നതാണ് ബുദ്ധി. സാൻഡൽസ് പരമാവധി ഒഴിവാക്കുക. പിന്നെ രാത്രിയാണ് നമ്മുടെ യാത്രയെങ്കിൽ തീർച്ചയായിട്ടും നല്ല വെട്ടമുള്ള ഒരു ടോർച്ച് കയ്യിലെടുക്കുന്നത് നല്ലതാണ്. പിന്നെ വേറെ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് നാച്ചുറലി ക്ലിയേർഡ് ആയിട്ടുള്ള പാത്ത് ഉപയോഗിക്കുന്നതാണ് നല്ലത്. നമുക്കറിയാത്ത സ്ഥലങ്ങളിലേക്ക് അതിൽ നിന്ന് വഴി മാറി നടക്കുമ്പോൾ നാച്ചുറലി അവിടെ കൂടുതൽ ഡെബ്രിയോ അല്ലെങ്കിൽ ചെടികളോ മറ്റു സാധനങ്ങളോ ഉള്ളത് കൊണ്ട് പാമ്പോ അല്ലെങ്കിൽ മറ്റ് ഇഴജന്തുക്കളോ അവിടെ ഉണ്ടാകുമോ എന്ന് നമുക്ക് തീർച്ച ഉണ്ടാവുകയില്ല.
ഓക്കെ, ഇനി നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ കാലിൽ എന്തെങ്കിലും കൊണ്ടതായി തോന്നുമ്പോഴാണല്ലോ ഇതെന്താണ് എന്ന് നമ്മൾ ശ്രദ്ധിക്കാറ്. അപ്പോൾ വേനൽക്കാലത്ത് പ്രത്യേകിച്ചും പാമ്പുകളുടെ ശല്യത്തെ കുറിച്ച് എപ്പോഴും വാർത്ത കേൾക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ സ്വാഭാവികമായും ഒന്ന് പേടിക്കും. അപ്പോൾ പാമ്പുകടി ഏറ്റിട്ടുണ്ടോ എന്ന് പെട്ടെന്ന് എങ്ങനെ നമ്മൾക്ക് തിരിച്ചറിയാൻ സാധിക്കും?
സാധാരണയായിട്ട് ഒക്ടോബർ മുതൽ ഏപ്രിൽ വരെയുള്ള മാസങ്ങളിലാണ് കൂടുതലായിട്ട് സ്നേക്ക് ബൈറ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. കോൾഡൻ മന്ത്സിൽ സ്നേക്സ് കൂടുതൽ ഹൈബർനേറ്റ് ചെയ്യും. സമ്മർ ആയി കഴിയുമ്പോൾ അത് കൂടുതൽ തണുപ്പുള്ള പ്രദേശങ്ങൾ അന്വേഷിച്ച് പോകും. അങ്ങനെയാണ് നമ്മൾ പാമ്പുകളുമായിട്ട് ഇന്ററാക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത കൂടുന്നത്. സാധാരണ മനുഷ്യരുടെ കാര്യത്തിൽ പാമ്പുകടി ഏൽക്കുമ്പോൾ നമ്മൾ അതിന്റെ ഫാങ് മാർക്സ് ആണ് കാണുന്നത്. ഇപ്പൊ സാധാരണയായിട്ട് കാലിലോ ആയിരിക്കും പാമ്പുകടി ഏൽക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് പാർക്കിൽ കൂടി പട്ടിയെ കൊണ്ട് നമ്മൾ വാക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കാലിൽ എന്തെങ്കിലും കൊണ്ടു, നമ്മൾ ഉടനെ ശ്രദ്ധിക്കും ഇതെന്താണ്, എന്തെങ്കിലും ടിഗ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള സ്റ്റോൺസ് ആണോ അതോ വേറെ എന്തെങ്കിലും എഴിഞ്ഞു പോകുന്നത് കണ്ടോ, നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കും. ഈ മുറിവ് പെട്ടെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് ചെറിയ ചുമന്ന നിറത്തിലുള്ള രണ്ട് ചെറിയ പൊട്ട് പോലെയുള്ള പാടുകൾ, അടുത്തടുത്തുള്ള പാടുകളാണ് നമ്മൾ മിക്കവാറും പാമ്പുകടി ഏൽക്കുന്ന സ്ഥലത്ത് കാണുന്നത്.
ഓക്കെ, ഇനി പാമ്പുകടി ഏറ്റിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലായാൽ എന്താണ് പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ജിജി?
ഉടൻ തന്നെ വൈദ്യസഹായം ലഭ്യമാക്കുക, അതിനുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ആദ്യം ചെയ്യാനുള്ളത്. വേറെ ഒരു കാര്യം പറയുകയാണെങ്കിൽ പരമാവധി നമ്മൾ പാനിക് ആവാതെ നോക്കുക. നമ്മൾ റെസ്റ്റ്ലെസ് ആയി പാനിക് ആവുക എന്നുള്ളത് കൊണ്ട് നമ്മളിൽ എന്തെങ്കിലും വിഷബാധ ഏറ്റിട്ടുണ്ടെങ്കിൽ തന്നെ അത് പെട്ടെന്ന് ബോഡിയിൽ സ്പ്രെഡ് ആവാനാണ് സഹായിക്കുന്നത്. അതുകൊണ്ട് കീപ് യുവർ കാം. പിന്നെ നമ്മൾ പാമ്പുകടി ഏറ്റാല് ഓടാനോ അല്ലെങ്കിൽ പെട്ടെന്ന് നടക്കുക, കാറിലേക്ക് ഓടുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. പരമാവധി ആ ഭാഗം ഇമ്മൊബിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. അത് മനുഷ്യർക്കായാലും പെറ്റിനാണെങ്കിലും. ചിലപ്പോൾ പാമ്പുകടി ഏറ്റാല് നമ്മൾ കോൾഡ് പാക്സ് വെക്കാനോ അല്ലെങ്കിൽ ഐസോ മറ്റ് ഇതുപയോഗിച്ച് ആ ഭാഗം മരപ്പിക്കാനോ അല്ലെങ്കിൽ ആൽക്കഹോള് ഒക്കെ ഉപയോഗിക്കാനോ ശ്രമിക്കാറുണ്ട്. ചില സന്ദർഭങ്ങളിൽ നമ്മൾ വൂണ്ട് ബ്ലീഡ് ചെയ്യാനോ അല്ലെങ്കിൽ അവിടുന്ന് വെനം സക്ക് ചെയ്തെടുക്കാനോ ഒക്കെ ശ്രമിക്കുന്നുണ്ട്. ഇത് ഒരിക്കലും ചെയ്യേണ്ട കാര്യമില്ല. മാത്രമല്ല ഇത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ പ്രഷ്യസ് ആയിട്ടുള്ള സമയം വേസ്റ്റ് ചെയ്യുക മാത്രമേ അതുകൊണ്ട് ഉണ്ടാവുന്നുള്ളൂ. അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. മാത്രമല്ല ഇങ്ങനെ ബൈറ്റ് വൂൺസും നമ്മൾ ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് ചില ദോഷഫലങ്ങളും ഉണ്ടാവുന്നുണ്ട്. ലൈക്ക് നമ്മൾ ഈ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ആക്ടിവേറ്റ് ചെയ്യുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ അതുകൊണ്ട് സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്ത് എത്രയും പെട്ടെന്ന് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്തുന്നതാണ് നല്ലത്.
ഓക്കെ, തീർച്ചയായും. നമ്മൾ ഇത്രയും നേരം മനുഷ്യർക്ക് പാമ്പുകടി ഏൽക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി വളർത്തുമൃഗങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മളിൽ പലർക്കും പട്ടിയും പൂച്ചയും അല്ലെങ്കിൽ മുയലും ഒക്കെ വളർത്തുമൃഗങ്ങളായിട്ടുണ്ട്. ഇവയ്ക്കും പാമ്പുകടി ഏൽക്കാനുള്ള സാധ്യത കൂടുതലാണല്ലോ. അപ്പോൾ ഈ പെറ്റ്സിന് കടി ഏറ്റിട്ടുണ്ടോ എന്ന് എങ്ങനെ നമ്മൾക്ക് അറിയാൻ സാധിക്കും?
ഇപ്പൊ ഓസ്ട്രേലിയയിൽ കണക്കെടുക്കുകയാണെങ്കിൽ ഏകദേശം 6500 സ്നേക്ക് ബൈറ്റ് കേസസ് പെറ്റ്സിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ പാമ്പ് ഉണ്ട്, പാമ്പിന്റെ പ്രസൻസ് നമ്മൾ മനസ്സിലാക്കുന്നത് പെറ്റ്സ് വളരെ എക്സൈറ്റഡ് ആയിട്ട് എന്തെങ്കിലും കണ്ടു കുറയ്ക്കുന്നത് പോലെയോ വളരെ പാനിക് ആയിട്ടുള്ള ബിഹേവിയർ കാണിക്കുകയോ ചെയ്യുമ്പോഴാണ് നമ്മൾ അങ്ങോട്ട് ശ്രദ്ധിക്കുന്നത്. ഇനി പാമ്പുകടി ഏറ്റിട്ടുണ്ടെങ്കിൽ പട്ടികളുടെ അല്ലെങ്കിൽ കാറ്റ്സ് ഓർ ഡോഗ്സിന്റെ കേസിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഫാങ് മാർക്സ് കാണാൻ മിക്കവാറും സാധിക്കാറില്ല. അതിനൊരു കാരണം ഡോഗ്സ് ആൻഡ് കാറ്റ്സിന് നല്ല ഒരു ഹെയർ കോട്ട് ഉള്ളത് കൊണ്ടായിരിക്കും. പക്ഷെ പെട്ടെന്ന് തന്നെ പാമ്പുകടി ഏറ്റിട്ടുണ്ടെങ്കിൽ ഉടനെ ഈ പട്ടി ഷോക്ക് സൈൻസ് ചിലപ്പോൾ കാണിച്ചെന്ന് വരാം. അതായത് വോമിറ്റ് ചെയ്യുക, പെട്ടെന്ന് തളർച്ച, ബോധക്ഷയം ഉണ്ടാവുക, വീണു പോവുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണാറുണ്ട്. ബ്രൗൺ സ്നേക്ക് കടിച്ച് ഉള്ള ഒരു സിംപ്റ്റം ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ വോമിറ്റിങ്ങും ഈ കൊളാപ്സും കഴിഞ്ഞിട്ട് പട്ടി നോർമൽ ആയ പോലെ നമുക്ക് തോന്നും. പക്ഷെ അത് നോർമൽ ആയതല്ല, പിന്നെ കൂടുതൽ സൈൻസ് വഷളാവാനിരിക്കുന്നതേ ഉള്ളൂ. മറ്റ് സൈൻസ് നമ്മൾ നോക്കുന്നത് ചില പട്ടികൾ ഉമിനീർ ഒലിപ്പിക്കുക അല്ലെങ്കിൽ ഇതിന്റെ പ്യൂപ്പിൾസ് വളരെ ഡയലേറ്റഡ് ആയിട്ടിരിക്കുക, പിന്നെ ഇതൊക്കെയായിരുന്നു പെട്ടെന്ന് ഉണ്ടാവുന്ന സൈൻസ്. പിന്നെ വേറൊരു സൈൻ കാണുന്നത് റെഡ് കളറിലുള്ള അല്ലെങ്കിൽ ബ്രൗൺ കളറിലുള്ള യൂറിൻ ആണ് വേറൊരു സൈന്.
ഓക്കെ, ഇനി നമ്മൾ നാട്ടിലാണേല് നമ്മൾ പാമ്പിനെ കണ്ട അപ്പോൾ തന്നെ തല്ലിക്കൊല്ലുന്ന ഒരു പതിവാണുള്ളത്. ഇവിടുത്തെ ഒരു നിയമം അനുസരിച്ച് എങ്ങനെയാണ്, പാമ്പുകളെ കണ്ടാൽ നമുക്ക് അതിനെ കൊല്ലാനുള്ള അനുവാദമുണ്ടോ ജിജി?
പാമ്പ് വൈൽഡ് ലൈഫ് ആക്ട് പ്രകാരം ഒരു പ്രൊട്ടക്റ്റഡ് സ്പീഷീസ് ആണ്. അതുകൊണ്ട് തന്നെ ബൈ ലോ നമ്മൾക്ക് ഈ പാമ്പിനെ ഉപദ്രവിക്കാനോ കൊല്ലാനോ പാടുള്ളതല്ല. അപ്പോൾ നമ്മൾ ഈ പാമ്പിനെ നമ്മുടെ പ്രോപ്പർട്ടിയിൽ കണ്ടാൽ തീർച്ചയായിട്ടും ഭയമുളവാക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ചെയ്യേണ്ടത് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റിനെ കോണ്ടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഇന്റർനെറ്റ് വഴി ഒരു സ്നേക്ക് കാച്ചർ അല്ലെങ്കിൽ സ്നേക്കിനെ ഡീൽ ചെയ്യുന്ന ആളുകളെ കോണ്ടാക്ട് ചെയ്ത് അവര് വന്ന് നമ്മൾ ഈ പാമ്പിനെ എടുത്തുകൊണ്ട് പോയി അതിന്റെ സുരക്ഷിതമായ ഒരു ആവാസ വ്യവസ്ഥയിലേക്ക് മാറ്റുകയാണ് അവർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പാമ്പുകളെ നമ്മൾ കൈകാര്യം ചെയ്യാൻ പാടുള്ളതല്ല. വേറെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, പാമ്പ് തീർച്ചയായിട്ടും അതിന്റെ ഡിഫൻസിന് വേണ്ടിയിട്ടാണ് നമ്മളെ അറ്റാക്ക് ചെയ്യുകയോ ബൈറ്റ് ചെയ്യാനോ ശ്രമിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ തീർച്ചയായിട്ടും പാമ്പിനെ കൂടുതൽ പ്രകോപിപ്പിക്കുകയോ കൊല്ലാൻ ശ്രമിക്കുകയോ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ കടിയേൽക്കാനും അല്ലെങ്കിൽ അതുവഴി കൂടുതൽ മോശമായ സിറ്റുവേഷനുകളിലേക്ക് പോവാനും സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള സന്ദർഭങ്ങൾ നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്.
ഓക്കെ, ജിജി നേരത്തെ പറഞ്ഞു പാമ്പ് കടി ഏറ്റെന്ന് കണ്ടാൽ പെട്ടെന്ന് തന്നെ നമ്മൾ കടിയേറ്റയാളെ എമർജൻസിയിലേക്ക് കൊണ്ടുപോകണമെന്ന്. ഇത് എമർജൻസി എന്ന് ഉദ്ദേശിച്ചത് ഇത് ഹോസ്പിറ്റൽ എമർജൻസി ആണോ അതോ ഈ പോയിസൺ കൺട്രോൾ സെന്റർ പോലുള്ള ഏതെങ്കിലും സ്ഥലമാണോ?
ഹ്യൂമന്റെ കേസിലാണെങ്കിൽ തീർച്ചയായിട്ടും ഹ്യൂമൻ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്കാണ് പോകേണ്ടത്. ഹോസ്പിറ്റലുകളിലോടനുബന്ധിച്ച് എമർജൻസി ഡിപ്പാർട്ട്മെന്റുകളുണ്ട്, അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകേണ്ടത്. പെറ്റ് ആനിമൽസ് ആണെങ്കിൽ പെറ്റിന് വേണ്ടിയിട്ടുള്ള എമർജൻസി ഹോസ്പിറ്റൽസ് ഉണ്ട്, 24 hours വർക്ക് ചെയ്യുന്ന എമർജൻസി ഹോസ്പിറ്റൽസ് ഉണ്ട്. അതുകൊണ്ട് ഏത് നേരവും ഈ വൈദ്യസഹായം ലഭിക്കാനായിട്ട് സാധിക്കുന്നതാണ്. പാമ്പ് കടി ഏറ്റു കഴിഞ്ഞാൽ ഏത് പാമ്പാണ് കടിച്ചത് എന്ന് പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഓക്കെ, അതേസമയം ചത്ത പാമ്പിനെ നമ്മൾ പരിശോധിച്ച് അത് ഏത് ഇനമാണ് എന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കേണ്ടതില്ല. ഡെഡ് ആയിട്ടുള്ള സ്നേക്ക് ആണെങ്കിൽ പോലും അതിന് വെനമസ് ആയിട്ടുള്ള ഫാങ്സ് ഉണ്ട്, അപ്പൊ അതിനെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കണം. ചത്ത പാമ്പാണെങ്കിൽ പോലും അതിൽ നിന്ന് വിഷമേൽക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് വേണം പാമ്പിനെ കൈകാര്യം ചെയ്യാനായിട്ട്. ഇപ്പോഴ് സയൻസ് വളരെ മോഡേൺ ആണ്, അപ്പോൾ നമുക്ക് പലതരത്തിലുള്ള സ്നേക്ക് വെനം ഡിറ്റക്ഷൻ കിറ്റ് അവൈലബിൾ ആണ്. അപ്പൊ ഈ കിറ്റുകൾ ഉപയോഗിച്ച് നമുക്ക് ഏത് തരം പാമ്പാണ് കടിച്ചത് എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഡെഡ് സ്നേക്കിനെ അല്ലെങ്കിൽ സ്നേക്കിനെ കൊന്ന് അതിനെ കൊണ്ടുവരേണ്ട കാര്യമോ ഇല്ല.
ഓക്കെ, തീർച്ചയായും. എന്തായാലും ഓസ്ട്രേലിയയിൽ വേനൽക്കാലത്ത് പാമ്പുകളുടെ ശല്യം കൂടുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ കരുതലുകൾ എടുക്കണം എന്നതിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ SBS മലയാളത്തിന്റെ ശ്രോതാക്കളുമായി പങ്കുവച്ചതിന് വളരെയധികം നന്ദി, ഡോക്ടർ ജിജി ആലപ്പാട്.
ഓക്കെ, താങ്ക് യു സർവേ.